ദാനമായി തന്നു തൻ ജീവനെ താൻ ക്രൂശിലെ സ്നേഹം മൂലം ദൈവഭവനത്തിൽ നീതിമാനാ എന്തൊരു സ്ഥാനമീത് എത്ര ക്ഷണത്തിൽ താൻ സ്വീകരിച്ചു ദീനനാം പാപി എന്നെ വൻകൃപാദാനമാം രക്ഷതന്നു എന്നും തന്നാമം ഉയരട്ടെ സ്വർഗം താഴ്ന്നിറങ്ങി എന്നും
നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വിഷയത്തിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ വിഷയ ദിവസം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഉള്ള മെസ്സേജ് കേട്ടിട്ടില്ലാത്തവർ, അത് കേൾക്കണമെന്ന് താല്പര്യമുള്ളവരുമാണെങ്കിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കേട്ട് കഴിഞ്ഞ് ഞാനിപ്പം പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാകും. നമ്മൾ പത്രോസിന്റെ ലേഖനമായിരുന്നു നമ്മളെടുത്തത്. പത്രോസിന്റെ ഒന്ന് പത്രോസ് അതിന്റെ ഒന്നാമത്തെ അധ്യായം അധ്യായത്തിന്റെ 14 15 16 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അത് ഒന്നുകൂടി വായിക്കാം. അന്നേരം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളത് ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത കൽപ്പനയാണ്. അതിലൊരു കോംപ്രമൈസ് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. കണ്ടിന്യൂസ് ആയി ദൈവവചനം പറയുന്ന കാര്യമാണ് നാം വിശുദ്ധനായിരിക്കണം എന്നുള്ളത്. അതിന്റെ കാരണമോട് പറയുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുക, നിങ്ങളും വിശുദ്ധരായിരിക്കൂ അല്ലേ. അല്ല, ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. നമ്മൾ വിശുദ്ധരായിരിക്കണം എന്നുള്ള കൽപ്പന പറയുമ്പോൾ അത് അവിടെ പറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ നിർത്തുകയല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് ദൈവം എന്താണ് ചെയ്തത്, കർത്താവ് എന്താണ് നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടി ചെയ്തത് എന്നുള്ളതാണ് അപ്പോസ്തലന്മാരെ തുടർന്ന് വിശദീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കർത്താവ് ചെയ്ത ഒരു കാര്യമാണ് അതിന്റെ തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. ക്രൂശിൽ യേശുക്രിസ്തു ചെയ്തെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് റിഡംഷൻ എന്നുള്ളത്, വീണ്ടെടുപ്പ് എന്നുള്ളത്. വീണ്ടെടുപ്പ് വില കർത്താവ് ക്രൂശിൽ കൊടുത്തു. ആ രക്തവുമായി അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു എന്ന് മനുഷ്യവർഗത്തിന്റെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു. അങ്ങനെ പഴയ നിയമ ആചാരങ്ങളുടെ നിഴൽ യേശുക്രിസ്തു ക്രൂശിൽ പൂർത്തിയാക്കി. അങ്ങനെ അതാണ് അപ്പോസ്തലന്മാർ വിശദീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ എങ്ങനെ എന്താണ് കർത്താവ് ചെയ്തത് എന്ന് പറയാതെ നാം മനുഷ്യരെടുത്ത് വിശുദ്ധരാകാൻ പറഞ്ഞാൽ നമുക്ക് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് നമ്മൾക്ക് അവരെ എക്സ്റ്റേണലി മാത്രമേ വിശുദ്ധരാക്കാനായിട്ട് കഴിയുള്ളൂ. പുറമേയുള്ള വിശുദ്ധി മാത്രമേ അവർക്ക് പാലിക്കാനായിട്ട് കഴിയുകയുമുള്ളൂ. അത്രമാത്രമേ നമുക്ക് അവരിൽ നിന്ന് സാധിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇതായിരുന്നു പരീശന്മാരുടെ പ്രശ്നം. പരീശന്മാര് ജീവിച്ചതും എക്സ്റ്റേണൽ വിശുദ്ധിയിലാണ്, അവർ പഠിപ്പിച്ചതും എക്സ്റ്റേണൽ വിശുദ്ധിയാണ്, ഇല്ലെങ്കിൽ അവർ ഇമ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചതും അവരുടെ വിശുദ്ധിയാണ്. യേശുക്രിസ്തു എന്താണ് ക്രൂശിൽ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കർത്താവ് ക്രൂശിൽ ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതുവഴി നമ്മൾ വിശുദ്ധരായി ജീവിക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യാതിരുന്നാൽ നാം മറ്റുള്ളവരുടെ മുകളിൽ വലിയ ചുമടുകളാണ് എടുത്തു വയ്ക്കുന്നത്. അതാണ് പരീശന്മാരെ പറ്റി യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ മുകളിൽ വലിയ ഭാരമുള്ള ചുമടുകളെ എടുത്തു വയ്ക്കുന്നു, നിങ്ങളുടെ വിരലുകൊണ്ട് പോലും അത് നിങ്ങൾ അനക്കുന്നില്ല. ഇതേ കാര്യം തന്നെ പത്രോസിന്റെ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ പുതിയതായി വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികളെ യുടെ കാര്യം പറയുമ്പോൾ പത്രോസ് ഈ കാര്യം വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി
നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ന്.
അടുത്ത വാക്യം,
കർത്താവ് യേശുവിന്റെ കൃപയാൽ രക്ഷപ്രാപിക്കുമെന്നും നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കും.
അന്നേരം ഇവിടെ പറയാണ് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതെന്താണ് കോണ്ടക്സ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പുതുതായി വന്ന വിശ്വാസികളുടെ മുകളിൽ ന്യായപ്രമാണം എന്ന ആ ലോ വെക്കണമെന്ന് ചിലർ പറഞ്ഞപ്പോൾ പത്രോസ് പറയാണ്, ഈ നുകം നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിയാതിരുന്ന നുകം ഈ പുതിയ ആൾക്കാരുടെ മുകളിലേക്ക് നിങ്ങൾ എന്തിനാണ് വെക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ ലീഗലിസത്തിന്റെ ഇല്ലെങ്കിൽ പരീക്ഷ മനോഭാവത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണിത്. എന്താണെന്നറിയാമോ, നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ ചുമക്കാൻ കഴിയാത്ത ഒരു നുകമെടുത്ത് നമ്മൾ പുതിയ വിശ്വാസികളുടെ മേൽ വെക്കുക എന്നുള്ളത്, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ വെക്കുക എന്നുള്ളത്. എന്നാൽ ഈ അടുത്താണ്ടാണ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്നാൽ ഞാൻ പറഞ്ഞത് ദൈവകൃപയിൽ കൂടി മാത്രം സാധ്യമായ ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു ക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അത് പറയാതെ മറ്റുള്ളവരുടെ മുകളിലേക്ക് നമ്മൾ കൽപ്പനകളായി എടുത്തു വെക്കുമ്പോൾ അത് എക്സാക്ട്ലി നമുക്കോ നമ്മുടെ മക്കൾക്കോ ചുമക്കാൻ കഴിയാത്തതാണ്. അത് നമ്മൾ എടുത്തു വെക്കരുത്. അല്ലെ, ഞാനെപ്പോഴും പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, എപ്പോഴും സാധിക്കുന്നുണ്ടോ എന്നറിയത്തില്ല, എന്തു പറഞ്ഞു കഴിഞ്ഞാലും അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമേ അത് സാധ്യമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഭാരമായിത്തീരും, അത് നമുക്കും ഭാരമാണ് അല്ലെ. ലീഗലിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എക്സ്റ്റേണൽ റൂൾസിനെ ക്രിയേറ്റ് ചെയ്യുക, അത് മറ്റുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക, നമ്മളും അത് സ്വയശക്തിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളത് ചെയ്തെടുത്താൽ നമ്മളിൽ തന്നെ ഒരു പ്രൗഢ്നസ് ഉണ്ടാവുക, ചെയ്തില്ലെങ്കിൽ നമ്മളെ തന്നെ കണ്ടം ചെയ്യുക, ചെയ്യാത്തവരെയും കണ്ടം ചെയ്യുക. ഇതാണ് അതായത് നമ്മളുടെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് ഞാൻ രക്ഷപ്രാപിച്ചത്, ആ കൃപയാണ് എന്നെ നിർത്തുന്നത്, ആ കൃപ എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതിൽ കൂടി എങ്ങനെ ഒരുവിന് വിശുദ്ധനായി തീരാൻ കഴിയും എന്നുള്ളത് പഠിപ്പിക്കുക. ഇതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അപ്പോസ്തലന്മാർ മുഖമെടുത്ത് അവരുടെ മുകളിൽ വെക്കുകയായിരുന്നില്ല, അവർ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു ക്രൂശിൽ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്. യേശു ക്രിസ്തുവിനെ പൂർത്തീകരിച്ച ഒരു പ്രവൃത്തിയുണ്ട് ക്രൂശിൽ. ആ ക്രൂശിലെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അങ്ങനെ മാത്രമേ ഒരു വ്യക്തിക്ക് വിശുദ്ധനായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. അന്നേരം പത്രോസ് ഇവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുകയല്ല ചെയ്യുന്നത്, യേശു ക്രിസ്തു എന്താണ് ചെയ്തത് എന്നുള്ളത് അവർ പഠിപ്പിക്കുകയാണ്. അന്നേരം അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ മരണത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്തു. കർത്താവിന്റെ രക്തം മറുവിലയായി കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, കർത്താവ് പല വാക്യങ്ങളിൽ പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും കർത്താവ് തന്നെ പറയാണ്, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ഏൽപ്പാനായിട്ടല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ, തന്റെ ജീവനെ റാൻസമായി കൊടുക്കാനായിട്ടാണ്. ജീവൻ എന്ന് പറയുന്നത് രക്തത്തിലാണിരിക്കുന്നു. നേരത്തെ യേശു ക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് ദൈവം നമ്മളെ വീണ്ടെടുക്കുകയായിരുന്നു. അതൊരു ബ്ലഡ് ട്രാൻസാക്ഷനാണ്, വിലയേറിയ രക്തം കൊടുത്തിട്ട് നമ്മളെ കർത്താവ് വീണ്ടെടുക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള വീണ്ടെടുപ്പിൽ കൂടി എന്ത് ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നു, ആ വ്യക്തിക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ക്രിസ്തീയ പൊസിഷൻ. യേശു ക്രിസ്തുവിൽ നമുക്കുള്ള പൊസിഷൻ അതാണ്. നമുക്ക് ആ പൊസിഷൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അല്ലേ. ചിലർ പറയുന്ന പോലെ നിലത്ത് നിന്നിട്ടല്ലേ അഭ്യാസം കാണിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള നമ്മുടെ പൊസിഷൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി കർത്താവ് നമുക്ക് വീണ്ടെടുത്ത് തന്ന ഒരു പൊസിഷനുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അതെന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചു. ഞാൻ ഒന്നുകൂടി അത് വിശദീകരിക്കും. ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, ഇത് ഞാൻ ഈ പറയുന്ന എല്ലാ വാക്യങ്ങളും ഉള്ളതാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് വാക്യങ്ങൾ എടുക്കാത്തത്. വീണ്ടെടുപ്പിൽ കൂടി നാം ആദത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് മാറ്റപ്പെട്ടു, നാം മരണത്തിൽ നിന്നും ജീവനിലേക്ക് മാറ്റപ്പെട്ടു, നാം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടു, നമ്മുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞ് മാറ്റപ്പെട്ടു, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, നമ്മുടെ പാപഹൃദയം പരിച്ഛേദന ചെയ്ത് മാറ്റപ്പെട്ടു, നാം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമായി സ്വാതന്ത്ര്യം പ്രാപിച്ചു, നാം വിശുദ്ധീകരിക്കപ്പെട്ടു. എബ്രായ ലേഖനത്തിൽ പറഞ്ഞാണ് അവന്റെ യാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടു, വി ബിക്കെയിം ഹോളി, വിശുദ്ധീകരിക്കപ്പെട്ടു, നാം പുതിയ സൃഷ്ടിയായി തീർന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. നാം നീതീകരിക്കപ്പെട്ടു, കർത്താവിന്റെ സന്നിധിയിൽ നാം നീതീകരിക്കപ്പെട്ടു. റോമാലേഖനം 8:1 വാക്യത്തിൽ പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല. There is no condemnation. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ പൊസിഷനാണ്. ഒരു വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അവകാശമാണ്, അല്ലെങ്കിൽ അവന്റെ ഇൻഹെറിറ്റഡ് പൊസിഷനാണ് ഇത്രയും കാര്യങ്ങൾ. ഇതൊരു വ്യക്തിക്ക് മനസ്സിലായില്ല എങ്കിൽ അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. ഇതെല്ലാം എപ്പോഴാണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്? ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, വിശ്വസിക്കുന്ന നിമിഷത്തിൽ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എന്നിലുള്ള വിശ്വാസത്തിൽ, പത്രോസ് പറയാണ്, അവനുള്ള വിശ്വാസത്താൽ മരണത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അന്നേരം ഒരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് നടക്കുന്നത്, അത് ലോകസ്ഥാപനത്തിന് മുമ്പല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് എടുത്തു പറഞ്ഞതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമല്ല ഒരുവൻ ക്രിസ്തുവിലാകുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ, ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് അവൻ ക്രിസ്തുവിലേക്ക്, ദൈവം അവനെ ആക്കി, നമ്മളെ അങ്ങനെ ആക്കി തീർക്കുകയാണ്. അന്നേരം ഞാൻ ഇത്തരം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിലുള്ള, യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ പൊസിഷനാണിത്. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ. നമ്മളെപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുന്നത്, നമ്മൾ ചെല്ലുന്നത് യേശു ക്രിസ്തുവിൽ നമുക്കുള്ള നീതി എന്നുള്ള പൊസിഷനിലാണ്. ആ റൈച്ചസ്നെസ്സിൽ മാത്രമേ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ സെൽഫ് റൈച്ചസ്നെസ്സും കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരാൻ പോലും കഴിയത്തില്ല. നമ്മുടെ ജീവിത വിശുദ്ധിയുടെ ബലത്തിൽ, എന്റെ പെർഫോമൻസിന്റെ ബലത്തിൽ, എന്റെ കഴിഞ്ഞ ആഴ്ചയിലെ എന്റെ ജീവിതത്തിന്റെ പെർഫോമൻസിന്റെ ബലത്തിൽ എനിക്ക് ദൈവസന്നിധിയിൽ കടക്കാൻ കഴിയത്തില്ല. നമ്മൾ അപ്പോൾ തന്നെ റിജക്റ്റഡ് ആവും. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. കാരണം ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ദൈവം അവനെ കാണുന്നത് ക്രിസ്തുവിൽ കൂടിയാണ്, റൈച്ചസ് ആവുന്നതാണ്. അതുകൊണ്ടാണ് കൊലോസ്സിലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു അല്ലെ. കൊലോസ്സിലേഖനത്തിൽ ആ വാക്യം വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് വായിക്കാം. കൊലോസ്സിലേഖനം അതിന്റെ 2:10 വാക്യം. അവർ പറയാണ്, അവനിൽ, ഇൻ ക്രൈസ്റ്റ് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു, നിങ്ങൾ വിശുദ്ധരായിരിക്കും. ദൈവം നിങ്ങളെ വിശുദ്ധരായി കാണുന്നു. കാരണം ഈ ഒരു റൈച്ചസ്നെസ്സിന്റെ ഇത് അല്ലാതെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നാൽ നമ്മൾ റിജക്റ്റഡ് ആവും. നമ്മൾ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്, കണ്ടംനേഷൻ ഇല്ലാതെ ദൈവം എന്നെ കാണുന്നത്, ഞാൻ ക്രിസ്തുവിലായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാത്ത റൈച്ചസ്നെസ് ആണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അത് കറപുരണ്ട തുണി പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള റൈച്ചസ്നെസ്സും കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നവരെ പറ്റി കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, യെശയ്യാ പ്രവചനം അതിന്റെ 65:5 അവരെ പറ്റി പറയുന്നു. യെശയ്യാവിന്റെ പ്രവചനം അതിന്റെ 65:5 അവർ താഴെ കഴിഞ്ഞ ലാസ്റ്റ് വാക്യത്തിലേക്ക് വരാം, അതിന്റെ തന്നെ അവസാന ഭാഗം വായിച്ചു. ആ വായിച്ചു, ആ വാക്യം തന്നെ തുടർച്ച
വായിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു. അവർ എന്റെ മൂക്കിൽ പുകയും ഇടവിടാതെ കത്തുന്ന തീയുമാകുന്നു.
അവർ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ. ഇംഗ്ലീഷിൽ ആ വാക്യത്തിലാണ് 65-ാമത്തെ വാക്യം തുറന്നത്. ഞാൻ നിന്നേക്കാൾ വിശുദ്ധൻ, നീ എന്റെ അടുത്തോട്ട് അടുക്കരുത് എന്ന് പറയുന്നതിന്റെ അടുത്ത് ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ നിന്നേക്കാൾ വിശുദ്ധൻ, നീയും എന്താണ്, എന്റെ അടുക്കലോട്ട് അടുക്കരുത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ വേറൊരു വ്യക്തിയെ, ഞാൻ അവനേക്കാൾ വിശുദ്ധനായതുകൊണ്ട് അവൻ എന്റെ അടുത്തേക്ക് അടുക്കരുത് എന്നുള്ള സെൽഫ് റൈച്ചസ് ഫാരസീസ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അടുത്ത് പറയും, നീ എന്റെ മൂക്കിൽ കത്തുന്ന പുക പോലെയാണ് അല്ലേ. നമ്മളൊരു വലിയ പാണ്ടലോറി, പുക വമിക്കുന്ന പാണ്ടലോറിയുടെ പുറകിൽ ചെന്ന് ഒരു പുറകിൽ നിൽക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് ഓടി മാറും. അതുപോലെ ദൈവം നമ്മുടെ അടുത്ത് പറയുന്നത്, സെൽഫ് റൈച്ചസ്നെസ്സിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദൈവം പറയും, നിന്റെ എല്ലാ വിശുദ്ധിയും എന്റെ മുമ്പിൽ കറവറുടെ തുണയ പോലെയാണ്, നീയും അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യേശുക്രിസ്തുവിന്റെ നീതി എന്നുള്ള ആ പൊസിഷണൽ റൈച്ചസ്നെസ്സിലാണ് നാം ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. പിശാചിന് നമ്മളെ കണ്ടം ചെയ്യാൻ കഴിയരുതെങ്കിലും പിശാചിന് നമ്മളെ കുറ്റം വിധിക്കാൻ കഴിയാത്തതിന്റെയും അടിസ്ഥാനം നാം യേശുക്രിസ്തുവിലാണ് എന്നുള്ള പൊസിഷണൽ റൈച്ചസ്നെസ് ആണ്. എന്നാൽ വേറൊരു പ്രശ്നമുണ്ട്. ആ പൊസിഷണൽ റൈച്ചസ്നെസ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കുന്നില്ല. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിങ് മാത്രമാണ് അത് തരുന്നത്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ദൈവം നമ്മളെ കാണുന്നത് യേശുക്രിസ്തുവിൽ കൂടിയാണെങ്കിൽ ലോകം നമ്മളെ യേശുക്രിസ്തുവിൽ കൂടിയല്ല കാണുന്നത്. ലോകം നമ്മളെ കാണുന്നത് എങ്ങനെയാണ്? ലോകം നമ്മളെ കാണുന്നത് നമ്മളുടെ സ്വഭാവത്തിൽ നിന്നാണ് നമ്മളെ കാണുന്നത്. അതായത് ഞാൻ യേശുക്രിസ്തുവിലാണ് എന്ന് ക്ലെയിം ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് മനസ്സിലായെങ്കിൽ യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ല. എന്നാൽ അതും പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ സന്നിധിയിലേക്ക് എന്ന് കഴിഞ്ഞാൽ ലോകം നമ്മളെ കളിയാക്കും. കാരണം നമ്മളിൽ കൂടി കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തില്ല. അത് ഈ റൈച്ചസ്നെസ് കൊണ്ട് സാധ്യമാവില്ല. ഇതിന് പത്രോസ് പറയുകയാണ് നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷണൽ റൈച്ചസ്നെസ് മാത്രമല്ല പത്രോസ് പറയുന്നത്. ക്രിസ്തുവിലായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ കടക്കാനായിട്ടുള്ള ആ വിശുദ്ധി, ദൈവത്തിന്റെ നീതീകരണം എന്ന ആ പൊസിഷണൽ റൈച്ചസ്നെസ് നീതീകരണത്തെപ്പറ്റി മാത്രമല്ല പത്രോസ് പറയുന്നത്, ഒരു നടപ്പിലുള്ള വിശുദ്ധിയും പറയുന്നുണ്ട് അല്ലേ. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മേലിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുന്നു. നേരെ അവിടെ ഒരു വാക്കുണ്ട്, പൊസിഷൻ മാത്രമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, മനസ്സിലാകുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഞാൻ പറയാം. നേരെ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലുള്ള ഒരു സ്റ്റാൻഡിംഗ് പോയിന്റ് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിശുദ്ധരായിരിക്കേണ്ടത് എങ്ങനെയാണ്? ഈ ലോകത്തിൽ നിങ്ങളുടെ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിക്കും, ഇല്ലെങ്കിൽ ഇതൊരു കോൺട്രാഡിക്ഷനാണ് അല്ലേ. നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ കംപ്ലീറ്റ്ലി കോൺട്രാഡിക്ഷൻ. അതാണ് പത്രോസ് പറയുന്നത്. അതിന് കർത്താവ് എന്താണ് ചെയ്തത്? അത് പത്രോസ് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ മരണം മൂലം കർത്താവ് സാധിച്ചെടുത്ത വീണ്ടെടുപ്പാണ്. കർത്താവിൽ നമ്മളെ ആക്കുക, ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ വീണ്ടെടുത്ത് നമ്മളെ കർത്താവിൽ ആക്കി, നമ്മളെ വിശുദ്ധരാക്കി, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മളെ പരിപൂർണരാക്കി തീർത്തു. എന്നാൽ അവിടം കൊണ്ട് കർത്താവ് നിർത്തുന്നില്ല, തുടരുകയാണ്. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ മുന്നറിവിനെ പറ്റി പറയാണ്. കർത്താവ് ഇതെല്ലാം ചെയ്ത അവൻ
ലോകസ്ഥാപനത്തിന്,
അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ദൈവം ഇതെല്ലാം മുന്നറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ ഫോർനോളജിൽ യേശുക്രിസ്തുവിന്റെ മരണവും നമ്മൾ യേശുക്രിസ്തുവിലാകുന്നതും ഇതെല്ലാം ദൈവം ഫോർ ന്യൂ. പക്ഷേ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ എടുത്ത് ക്രിസ്തുവിലാക്കിയില്ല, അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ആക്കപ്പെടുന്നത്. എന്നാൽ തുടർച്ചയെ അത് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നതെങ്കിൽ, അടുത്തതായിട്ട് പത്രോസ് തുടർച്ച പറയുന്നത് വേറൊരു കാര്യമാണ്. അതിന്റെ 21-ാമത്തെ വാക്യം,
നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തു.
അവിടെ പറയുന്നത് യേശുക്രിസ്തു മരിക്കുക മാത്രമല്ല ചെയ്തത്, യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ രക്തം എന്നത്, യേശുക്രിസ്തുവിന്റെ മരണം എന്നത് ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് പത്രോസ് വിശദീകരിക്കുകയാണ്. അടുത്ത വാക്യം, അതിന്റെ 23-ാമത്തെ വാക്യം,
കിടന്ന ബീജത്താലല്ല കിടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു.
നേരം പത്രോസ് ആദ്യം പറഞ്ഞ എന്താണ്? വീണ്ടെടുപ്പാണ് പറഞ്ഞത് അല്ലേ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല, ക്രിസ്തുവിന്റെ രക്തമെന്ന, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം എന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊടുത്താണ് നിങ്ങളെ വീണ്ടെടുത്തത് എന്ന് പറഞ്ഞിട്ട് പത്രോസ് തുടരുകയാണ്. നിങ്ങളെ വീണ്ടും എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒന്ന് റിഡംപ്ഷൻ ആണെങ്കിൽ രണ്ടാമത്തേത് റീജനറേഷൻ. ഒന്ന് യേശു ക്രിസ്തുവിന്റെ മരണത്താലാണ് സാധ്യമായതെങ്കിൽ രണ്ടാമത്തത് യേശു ക്രിസ്തുവിന്റെ ജീവനാലാണ് സാധ്യമായത്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കും. എന്താണെന്നറിയാമോ, അവർ പറയുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ സ്പോക്കൺ വേർഡ് പ്രസംഗിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ വചനമായ യേശു ക്രിസ്തു ലിവിംഗ് വേർഡ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾ വീണ്ടും ജനിക്കുന്നു. ഇതാണ് പത്രോസ് തുറന്ന് വിശദീകരിക്കുന്നത്. വീണ്ടും ജനനം എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പത്രോസ് തുറന്ന് വിശദീകരിക്കുന്നത്. വീണ്ടെടുപ്പ് പറഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു ക്രൂശിൽ കൂടി സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമായ വീണ്ടും ജനനത്തെപ്പറ്റി പത്രോസ് വിശദീകരിക്കുകയാണ്. ഈ വീണ്ടും ജനനത്തെപ്പറ്റി ഇതിനു മുമ്പ് എപ്പോഴാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്ലേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവാണ് വീണ്ടും ജനനത്തിനെ പറ്റി ആദ്യം പറയുന്നത്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നത്. പിന്നീട് ഇവിടെ പത്രോസാണ് വീണ്ടും ജനനത്തെപ്പറ്റി പറയുന്നത്. എന്നാൽ ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. യേശു ക്രിസ്തു വീണ്ടും ജനനത്തെപ്പറ്റി പറയുന്നതും പത്രോസ് വീണ്ടും ജനനത്തെപ്പറ്റി പറയുന്നത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് പറയാമോ? എന്താണ് പത്രോസ് പറയുന്ന വീണ്ടും ജനനവും യേശു ക്രിസ്തു പറയുന്ന വീണ്ടും ജനനവും നമ്മുടെ വ്യത്യാസം? പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, നല്ല നീ കേൾക്കത്തുള്ളൂ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? രണ്ടുപേരും വീണ്ടും ജനനമാണ് പറയുന്നത്, എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ല, വീണ്ടെടുപ്പ് കഴിഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒരു ക്ലൂ തരാം. ഇതാണ് സുവിശേഷവും ലേഖനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സുവിശേഷവും ലേഖനങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇതാണ്. പത്രോസ് പറയുന്നതും യേശു ക്രിസ്തു പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി പറയാം. ഓക്കെ, ഞാൻ വീണ്ടും വേറൊരു രീതിയിൽ ചോദിക്കാം. യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുന്ന എന്തിനാ? എന്തായാലും കറക്റ്റ് വാക്യമെന്ന് യോഹന്നാന്റെ സുവിശേഷം എന്റെ അവസാനത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവനിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ് ഇത് എഴുതുന്നത് അല്ലെ. അന്നേരം യോഹന്നാൻ സുവിശേഷം എഴുതിയത് വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകേണ്ടതിനാണ്. യോഹന്നാൻ ലേഖനം എന്തിനാ എഴുതിയത്? രക്ഷിക്കപ്പെട്ടവർക്ക് വിശ്വസിച്ച നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. ഇതേ വ്യത്യാസം യേശുക്രിസ്തു വീണ്ടും ജനനത്തെപ്പറ്റി പറഞ്ഞതും പത്രോസ് വീണ്ടും ജനനത്തെപ്പറ്റി പറഞ്ഞതും. എന്താണെന്നറിയാമോ, യേശുക്രിസ്തു പറയുന്നത് എങ്ങനെയാണ് ഒരുവൻ വീണ്ടും ജനിക്കേണ്ടത് എന്നാണെങ്കിൽ പത്രോസ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത് എന്നാണ്. മനസ്സിലായില്ല? യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ വീണ്ടും ജനിക്കണം എന്നാണ് പറഞ്ഞതെങ്കിൽ പത്രോസ് പറഞ്ഞത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ്. വീണ്ടും ജനിക്കണമെന്നാരത്താ പറയുന്നേ? വിശ്വാസികളുടെതാണ്. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. അവിശ്വാസികളുടെ പറയുന്നത് വീണ്ടും ജനിച്ചിരിക്കും എന്നാരത്താ പറയുന്നത്? വിശ്വാസികൾ. പത്രോസ് ലേഖനം എഴുതുന്നത് വിശ്വാസികളുടെ അടുത്ത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചതെന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടതെന്നാണ്. അതാണ് യോഹന്നാൻ 3:15-16 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണെങ്കിൽ പത്രോസ് പറയുന്നത് നിങ്ങൾ നിത്യജീവൻ പ്രാപിച്ചു, അതേക്ഷ എങ്ങനെയാണ് പ്രാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. എന്നാൽ നിങ്ങൾ വീണ്ടും ജനിച്ചത് എങ്ങനെയാണെന്ന്, എന്തിനാ പത്രോസ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഇന്നും വീണ്ടും ജനിച്ച പലർക്കും എങ്ങനെയാണ് വീണ്ടും ജനിച്ചതെന്ന് അറിയത്തില്ല. അതാണ് പ്രശ്നം. പലരും വീണ്ടും ജനിച്ചതാണ്, എങ്ങനെയാണ് വീണ്ടും ജനിച്ചതെന്ന് അറിയത്തില്ല. അന്നേരം അവർക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത് അല്ലെ. വീണ്ടും ജനിക്കാത്തവരുടെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടതാണ് പറഞ്ഞു കൊടുക്കേണ്ടതെങ്കിൽ വീണ്ടും ജനിച്ചവരുടെ അടുത്ത് എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ബേസിക്കലി പത്രോസ് പറയാണ് നിങ്ങൾ എങ്ങനെയാണ് വീണ്ടും ജനിച്ചത്. നിങ്ങൾ വീണ്ടും ജനിച്ചത് കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം നിങ്ങൾ പ്രസംഗിക്കപ്പെട്ട ആ ദൈവവചനം കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബീജം ഉള്ളിലേക്ക് വീണു. ദൈവത്തിന്റെ ജീവനുള്ള വചനമായ യേശു ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചു എന്നുള്ളത്. വീണ്ടും അടുത്ത ചോദ്യം, ജീവൻ എവിടെയാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? ജീവൻ എവിടെയാണ്? ജീവൻ രക്തത്തിലാണ് അല്ലെ? എവിടെയാണ് ആ വാക്യം? ലേവിയ പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. അവിടെ വീണ്ടെടുപ്പിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ അതിന്റെ രക്തത്തിന് എന്താണ് രക്തം ചെയ്യേണ്ടത്, രക്തം കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദീകരിക്കുമ്പോൾ പറയാണ്. ലേവിയ പുസ്തകം 17-ാമത്തെ അധ്യായം, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അവിടെപ്പോഴാണ് രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ചിത്തം ആകുന്നത്. നേരെ മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ്ടിരിക്കുന്നത്. രക്തം കൊടുത്തിട്ടാണ് മറുവിലയായി ഒരുവനെ വീണ്ടെടുക്കേണ്ടത് എന്നുള്ളതിന്റെ പഴയ നിയമ നിഴലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ രക്തം സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ ജീവാധാരമായ രക്തത്തിൽ അത്രയായിരിക്കുന്നു, രക്തം തന്നെ. അതുകൊണ്ട് അതിനാൽ അതിന്റെ രക്തം ഭക്ഷിക്കുന്നു. അതിന് അവിടെ കണ്ടീഷൻ പറയുന്നുണ്ട്, രക്തം ഒരു കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, രക്തം മറുവിലയായിട്ട് പ്രായച്ചിത്തമായിട്ട് ഒഴിക്കാനായിട്ട് കാരണം. കാരണം ജീവാധാരം രക്തമാണ്, ജീവന്റെ ആധാരം രക്തമാണ്. ആ രക്തം ഭക്ഷിക്കാൻ പാടില്ല, രക്തം അകത്തേക്ക് എടുക്കാൻ പാടില്ല. രക്തം ഒഴുക്കിക്കളയുമ്പോൾ പകരമായി രക്തം കൊടുക്കുമ്പോൾ വീണ്ടെടുപ്പ് സാധിക്കുന്നു. എന്നാൽ വീണ്ടും ജനനം എങ്ങനെയാണ് സാധിക്കുന്നത്? രക്തം കുടിക്കരുത് എന്നുള്ളതാണ് പഴയ നിയമത്തിലെ മാറ്റമില്ലാത്ത കൽപ്പന. എന്നാൽ വീണ്ടും ജനനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് യേശു ക്രിസ്തു വേറൊരു രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അത് വീണ്ടും ജനനത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷെ പലർക്കും അത് അങ്ങനെ അതാണെന്ന് അറിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം, യോഹന്നാൻ 6:40. അവിടെ പറയുകയാണ് വിശ്വസിക്കുന്നവന് നിത്യജീവൻ. 53-ാമത്തെ വാക്യം,
യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഒരു ജീവനില്ല.
അടുത്ത വാക്യം,
എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്.
അവിടെ പറയാണ് എന്റെ മാംസം തിന്നുകയും. അന്നേരം ലേവ്യ പുസ്തകത്തിലെ കൽപ്പന എന്താണ്? ആ രക്തം കുടിക്കാൻ പാടില്ല. എന്നാൽ യേശു ക്രിസ്തു ഈ കൽപ്പന മാറ്റുന്നതായിട്ട് നമുക്ക് തോന്നുന്നു, അത് സ്പിരിച്വൽ അർത്ഥത്തിലാണ്. പക്ഷെ അവർക്ക് കേട്ടിരുന്നവർക്ക് അത് മനസ്സിലായില്ല. കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്റെ രക്തം കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ജീവില്ല. എന്നാൽ എന്താണ് ഈ രക്തം കുടിക്കുക എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ. എന്താണ്? ഏറ്റവും വളരെ എളുപ്പമാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ. എന്താണ് രക്തം കുടിക്കുക? യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക് അർത്ഥം? എന്താ? അവിടെ പറയുന്നുണ്ട് മേൽ രണ്ട് വാക്യം. ഞാൻ ആദ്യം വായിച്ച വാക്യത്തോട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. 47-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. 53-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്റെ രക്തം കുടിക്കുന്നവന് നിത്യജീവനുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. 54-ാമത്തെ വാക്യം, എന്റെ മാംസം തിന്നുക എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. മേൽ പറയാണ് വിശ്വസിക്കുന്നതിന് തീരും. എന്നാലും രക്തം കുടിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മാംസം തിന്നാന്നുള്ളതിലേക്ക് പോകുന്നില്ല, ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിൽക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. യേശുവിന്റെ അടുക്കൽ വന്ന് അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ രക്തം കുടിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. കർത്താവ് പറയാണ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഇവിടെ അതേ അധ്യായത്തിൽ തന്നെ 6:47 പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയാണ്, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. അതേ വാക്യം കണ്ടിന്യൂ ചെയ്യുമ്പോൾ യേശു ക്രിസ്തു പറയാണ്, എന്റെ രക്തം കുടിക്കുന്നവന് അവന്റെ ഉള്ളിൽ നിത്യ ജീവനുണ്ട്. അന്നേരം യേശു ക്രിസ്തു പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ അടുക്കൽ യേശുക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് രണ്ട് കാര്യങ്ങൾ സൈമൾട്ടേനിയസ്ലി നടക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? ഒന്ന്, അവൻ വീണ്ടെടുക്കപ്പെടുന്നു. രണ്ടാമത്, അവൻ വീണ്ടും ജനിക്കുന്നു. ഒന്ന് യേശുക്രിസ്തുവിന്റെ രക്തം മറുവിലയായിട്ട് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ, രണ്ടാമത്തേത് യേശുക്രിസ്തുവിന്റെ രക്തം അവന്റെ ഉള്ളിൽ ആക്കിയിട്ടാണ്. യേശുക്രിസ്തുവിന്റെ രക്തം ഉള്ളിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു നമ്മളിലാവുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ രണ്ടാമത് പത്രോസ് പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ക്രിസ്തുവിലാണ് എന്നുള്ളതല്ല, എന്താണ് ക്രിസ്തു നമ്മളിലാകുന്നത് എങ്ങനെയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിലാകുന്നതാണെങ്കിൽ, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ ആണെങ്കിൽ, വീണ്ടും ജനനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്നിലാവുന്നതാണ്. ഇത് രണ്ടും രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്നതാണോ? അല്ല, രണ്ടും ഒരുമിച്ച് നടക്കുന്നതാണ്. പക്ഷെ അത് രണ്ടും രണ്ട് സംഭവമാണ്. സൈമൾട്ടേനിയസ്ലി നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ക്രിസ്തുവിലാകുക എന്നതും ക്രിസ്തു എന്നിലാകുക എന്നുള്ളതും. ഒന്ന് വീണ്ടെടുപ്പാണെങ്കിൽ മറ്റേത് വീണ്ടും ജനനമാണ്. ഒന്ന് രക്തം മറവിലയായിട്ട് കൊടുത്തതാണെങ്കിൽ മറ്റേത് രക്തം ഉള്ളിൽ തന്ന് നമ്മളെ ജീവിപ്പിക്കുക. ഒരു യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ പാപം മോചിക്കപ്പെടുന്നു, അവന്റെ പാപം നീക്കപ്പെടുന്നു, അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, യേശുക്രിസ്തു അവന്റെ ഉള്ളിലേക്ക് വന്ന് അവന് ജീവൻ കൊടുക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും മാത്രമേ. മനുഷ്യപുത്രൻ നല്ലയിടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. മറുപടിയായി മാത്രമല്ല, ഒരുവന്റെ ഉള്ളിലേക്ക്. എന്നാൽ വീണ്ടും ജനനത്തിൽ നടക്കുന്നത്, യഥാർത്ഥത്തിൽ വീണ്ടും ജനനത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് ഒരു വ്യക്തി വിശ്വസിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കി നോക്കത്തുള്ളൂ അല്ലേ. ഒരു ബ്ലഡ് ട്രാൻസാക്ഷനിൽ കൂടി വീണ്ടെടുപ്പ് നടന്നെങ്കിൽ, ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടിയാണ് വീണ്ടും ജനനം നടക്കുന്നത്. രക്തം കൊടുത്ത് വീണ്ടെടുത്ത വ്യക്തിയുടെ ഉള്ളിൽ രക്തം കൊടുത്ത് അവരെ വീണ്ടും ജനിപ്പിക്കുക. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്റെ രക്തം കുടിക്കുന്നവന് നിത്യജീവനോട് എക്സ്റ്റേണൽ ലൈഫുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്നത് 53-ാമത്തെ വാക്യം പറയാണ്, എന്റെ രക്തം കുടിക്കുന്നവൻ നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശുക്രിസ്തു വരുമ്പോൾ ആരെയാണ് യേശുക്രിസ്തു ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? ആരെയാണ്? ആരെയാണ്? യേശുക്രിസ്തുവിന്റെ രക്തം ഉള്ളിലുള്ള വ്യക്തികളെ മാത്രമേ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കൂ. ഇല്ലെങ്കിൽ ജീവൻ, യേശുക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിലുള്ള വ്യക്തികളെ മാത്രമേ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കൂ. അല്ല, കുറെ നല്ല ആൾക്കാരെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ബേസിക് കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്തുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവനാൽ നമ്മളെ വീണ്ടെടുക്കും. പൗലോസ് പത്രോസ് പറയാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിക്കും. എന്നാൽ യേശുക്രിസ്തു അവളെ നിർത്തുന്നില്ല. ഒരു വ്യക്തി വീണ്ടെടുക്കപ്പെട്ടു, ഒരു വ്യക്തി വീണ്ടും ജനിച്ചു. എന്നാൽ വീണ്ടും ജനിച്ച വ്യക്തി കണ്ടിന്യൂസ് ആയി ജീവിക്കേണ്ട ഒരു ലിവിംഗ് പ്രിൻസിപ്പിളുണ്ട്. അതാണ് കർത്താവ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതും ഇതുമായിട്ട് വ്യത്യസ്തമായിട്ടൊരു കാര്യമല്ല, ഇതിന്റെ കണ്ടിന്യൂവേഷനാണ്. എന്റെ 56-57 വാക്യങ്ങൾ, അവർ പറയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എന്നാൽ ഇതൊരു കണ്ടിന്യൂസ് ലിവിങ്ങിന്റെ കാര്യം പറയാണ്. ഇത് കണ്ടിന്യൂസ് ആയി യേശുക്രിസ്തുവിന്റെ ബ്ലഡ് നമ്മൾ കൂടി ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ, ഒരു കുടിക്കുക എന്നൊക്കെയുള്ള ആലങ്കാരിക ഭാഷയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം ആലങ്കാരിക ഭാഷയിൽ തന്നെ കർത്താവിന്റെ വാക്കുകൾ തന്നെ ഉപയോഗിച്ചാൽ, യേശുക്രിസ്തുവിന്റെ രക്തം കണ്ടിന്യൂസ് ആയി നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? കർത്താവ് എന്നിൽ മാത്രമല്ല, ഞാൻ അവനിലും. നേരം ഞാൻ ക്രിസ്തുവിലും ക്രിസ്തുവിനും കണ്ടിന്യൂസ് ആയി വസിക്കുക. അങ്ങനെ മാത്രമേ ഒരുവന് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച ലിവിംഗ് പ്രിൻസിപ്പിൾ ഇതായിരുന്നു. അല്ലാതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു കുറെ കൽപ്പനകൾ പറഞ്ഞ ആൾക്കാരെ വിശുദ്ധരാക്കാൻ വേണ്ടി വന്നാൽ അപ്പോസ്തലന്മാരും അതല്ല പഠിപ്പിക്കുന്നു. എക്സ്റ്റേണൽ ഹോളിനെസ് അല്ല, ഒരുവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകണമെങ്കിൽ അവന്റെ ഉള്ളിലേക്ക് യേശുക്രിസ്തുവിന്റെ ജീവൻ കണ്ടിന്യൂസ് ഫ്ലോ നടന്നെങ്കിൽ മാത്രമേ കിട്ടൂ, അല്ലെങ്കിൽ നടക്കുകയില്ല. കർത്താവ് പറയാണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും കണ്ടിന്യൂസ് ആയിട്ട്. അടുത്ത വാക്യം, അവിടെ പറയാണ് ജീവനുള്ള പിതാവ് എന്നെ അയച്ചു. ഒരു കാര്യം യേശു ക്രിസ്തു പറയാണ്, ഐ ആം ദ സെന്റ് വൺ ഓഫ് ഗോഡ് ലിവിംഗ് ഫാദർ, ഞാൻ ജീവനുള്ള പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. അതായത് ജീവനുള്ള പിതാവിനാൽ അയക്കപ്പെട്ടവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറയാണ്, ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ. നമ്മൾ ആരാണ്? നമ്മൾ ജീവനുള്ള പുത്രനാൽ അയക്കപ്പെട്ടവരാണ്. അങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള പുത്രനാൽ അയക്കപ്പെട്ടവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നാൽ ഇതൊന്ന് റിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യേശുക്രിസ്തു പറയാണ് ജീവനുള്ള പിതാവിനെ അയച്ചു, ഞാൻ പിതാവിനെ ഭക്ഷിച്ച് പിതാവിന്റെ രക്തം കുടിച്ച്, ആ വാക്യം അങ്ങനെയില്ല, ഞാൻ പാരഫ്രൈസ് ചെയ്യാണ്, ഞാൻ പിതാവിൽ എന്റെ മാംസം തിന്നുകയും പിതാവിന്റെ രക്തം കുടിക്കുകയും ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ഞാൻ അയക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ഞാൻ പിതാവിൻ മൂലം ജീവിച്ചതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നാൽ ഒരു ക്രിസ്ത്യൻ ലിവിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്നത് കണ്ടിന്യൂസ് ഡിപ്പെൻഡൻസിൽ യേശുക്രിസ്തു പിതാവിൻ മൂലം എങ്ങനെ ജീവിച്ചോ അതേപോലെ കണ്ടിന്യൂസ് ഡിപ്പെൻഡൻസിൽ പുത്രനിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുവനെ ജീവിക്കുന്നു. എക്സാക്ട്ലി അതാണ്, അങ്ങനെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ഒന്ന് യോഹന്നാൻ അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ വിശദീകരിക്കുന്നു. ഒന്ന് യോഹന്നാൻ എന്റെ 4:9,
അന്നേരം
എങ്ങനെയാണ് ദൈവം തന്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എന്തിനാണ്? എന്തിനാണ് അവിടെ ജീവിക്കുന്നത്? നാം അവനാൽ ജീവിക്കേണ്ടതിന്. അതല്ലേ യേശു ക്രിസ്തു പറഞ്ഞത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എന്റെ രക്തം കുടിക്കുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞ അതേ കാര്യം യോഹന്നാൻ പറയാണ്. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നാം അവൻ മൂലം ജീവിക്കാനായിട്ടാണ്, അവൻ പിതാവിൻ മൂലം ജീവിച്ചതുപോലെ. അന്നേരം ക്രിസ്ത്യൻ ലിവിങ്ങിന്റെ ബേസിക് പെർമനന്റ് ആയിട്ടുള്ള ഒരേ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ഒരുവൻ ഈ ഭൂമിയിൽ ജീവിക്കാം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? യേശു ക്രിസ്തു ജീവിച്ച ഒരു ലിവിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. കണ്ടിന്യൂസ് ആയി കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്ത് കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൽ വസിച്ചുകൊണ്ട് ജീവിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് ആണ് ബേസിക്കലി. ആ ഒരു ലിവിംഗ് പ്രിൻസിപ്പിളിലെ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഈ ഭൂമിയിൽ വീണ്ടും ജനിച്ച വ്യക്തിക്ക് ജീവിക്കാൻ കഴിയും. അപ്പോൾ മാത്രമേ അവന്റെ ഉള്ളിൽ കൂടി കണ്ടിന്യൂസ് ആയിട്ടുള്ള ജീവന്റെ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ മറ്റുള്ളവർക്ക് കർത്താവിനെ കാണാനായിട്ട് കഴിയുള്ളൂ. ഞാനീ പറയുന്ന പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ അല്ല, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷനാണ്. കണ്ടിന്യൂസ് ആയി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടക്കണമെങ്കിൽ ഇതാണ് ബൈബിൾ തുടർച്ചയായിട്ട് പറഞ്ഞത്. എന്നാൽ ഈ വലിയ, ഞാൻ നേരത്തെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പത്രോസ് പറയാണ് നിങ്ങൾ ഞാൻ വിശുദ്ധരായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. വിശുദ്ധനായിരിക്കാനായിട്ട് ഷോർട്ട് കട്ടുകളൊന്നുമില്ല അല്ലെ. ഒറ്റ സുപ്രഭാതത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അങ്ങ് വിശുദ്ധരായി തീരാമെന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല അല്ലേ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പലരും വിശുദ്ധരാവാനായിട്ട് എന്തോ ഒരു സംഭവം പെട്ടെന്നുണ്ടാവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒന്ന്, വീണ്ടും പലരും വിശുദ്ധരായിട്ട് ജീവിക്കാത്തതിന്റെ കാരണം, ബേസിക് കാരണം ഇത്രയുള്ളൂ. വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡുകൾ ഒരുവന്റെ മുകളിൽ മുഖമായിട്ട് വെച്ചാൽ അവൻ വിശുദ്ധനാവുകയില്ല. നിങ്ങളും പരീശരായിത്തീരും, മറ്റുള്ളവരെയും പരീശരാക്കിത്തരും, അത്രയേ ഉള്ളൂ. ഞാനിത് റിപ്പീറ്റഡ്ലി പറയുന്നത് ഇതാണ് പലരുടെയും പ്രശ്നം. നമ്മൾ ദൈവവചനം പ്രസംഗിക്കുന്നവർ ബലമുള്ള മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ വെക്കുന്നതാവരുത്, അതിനു പകരം ക്രൂശിന്റെ വചനം പ്രസംഗിക്കുന്നവരാണ്. ഗുരുവൻ വിശുദ്ധനാകണമെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തത് എന്ന് അവൻ മനസ്സിലാക്കിയുള്ളൂ. പത്രോസ് പറയാണ്, ഒന്ന് നിങ്ങളെ വീണ്ടെടുത്തു, രണ്ട് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു. അവിടെയും നിർത്തുന്നില്ല, ആ വീണ്ടും ജനിപ്പിച്ച അതേ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ കൂടി ഒഴുക്കാനായിട്ട് കർത്താവ് ഒരു ജീവന്റെ ഉറവ തുറന്നു. ആ കണ്ടിന്യൂസ് ഉറവയിൽ നിന്ന് ഒരു വ്യക്തി ഡിപ്പെൻഡ് ആയി ജീവിക്കുമ്പോൾ അവന് കൂടി യേശു ക്രിസ്തുവിന്റെ ലൈഫ് ഒഴുകിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് ആൾക്കാർ വിശുദ്ധരായിട്ട് ജീവിക്കാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ ഹോളിനെസ് അല്ല, പുതിയ നിയമം പഠിപ്പിക്കുന്ന വിശുദ്ധി എന്തുകൊണ്ട് പലർക്കും സാധിക്കുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, പലരും വീണ്ടും ജനിച്ചവരല്ല. രണ്ട്, വീണ്ടും ജനിച്ചവർ കർത്താവിന്റെ ജീവനിൽ ഡിപ്പെൻഡ് ചെയ്ത് കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പലരുടെയും ജീവിതം ഒരു കോൺട്രാഡിക്ഷനാണ്. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കാം, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല, അത് നമുക്കറിയില്ല, കാരണം അത് ആ വ്യക്തി ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ലോകം കാണുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിലാണോ എന്നുള്ളതല്ല, ക്രിസ്തു നിങ്ങളിലുണ്ടോ എന്നുള്ളതാണ് ലോകം നോക്കുന്നത് അല്ലേ. ലോകത്തിന് അത് കാണാൻ കഴിയുന്നില്ല. ലോകത്തിന് കാണാൻ കഴിയുന്നത് ഇപ്പോഴും ലൗകികരായിട്ടുള്ള മനുഷ്യരെയാണ്. എഫ് എസ് ലേഖനൻ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മുമ്പേ എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും നടക്കുന്നത്. ഇത് പലരുടെയും പ്രശ്നമാണ്. പലരും ജഡീകരാണ്, പലരും ലൗകികരാണ്, ലോകമാണ് അവരെ നിയന്ത്രിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, പൊസിഷനലി ദേ മേ ബി റൈറ്റ് വിത്ത് ഗോഡ്, പക്ഷെ പ്രാക്ടിക്കലി ലൈഫ് ഒരു കോൺട്രാഡിക്ഷനാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ കൂടി യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഞാൻ പറയുന്നത് ഒരു പെർഫെക്ഷനെ പറ്റിയല്ല. പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ പെർഫെക്ഷനല്ല, എന്നാൽ അത് പ്രോഗ്രസീവ് ആണ്. കണ്ടിന്യൂസ് ആയി നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പ്ലാനുകളും പദ്ധതികളും എല്ലാം ദൈവം നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുകയും കർത്താവ് നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു ലൈഫിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിനോ ഈ ഭൂമിയിൽ ആർക്കുമോ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒരു സേവ്ഡ് സോളും വേസ്റ്റഡ് ലൈഫുമായിട്ട് നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ തീരും. കർത്താവ് അപ്പോൾ പറയുകയാണ്, ദൈവത്തിന് നിങ്ങളെ യൂസ് ചെയ്യാനും കഴിയുകയില്ല. നിങ്ങൾക്ക് പ്ലാനുകളും പദ്ധതികളും ഒക്കെ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിയും, പക്ഷേ അൾട്ടിമേറ്റ്ലി ദൈവത്തിന് നിങ്ങൾ കൂടി വെളിപ്പെടാൻ കഴിയത്തില്ല. ഇതാണ് പരിശുദ്ധാത്മാവിനെ ഞെരിക്കുക എന്നൊക്കെ പറയുന്നത്. പരിശുദ്ധാത്മാവാണ് ഈ പറഞ്ഞിരിക്കുന്ന ജീവൻ, ഒരുവിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ജീവൻ. പരിശുദ്ധാത്മാവിനെ ഞെരിക്കുന്ന വ്യക്തികളുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വ്യക്തികളുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പെർഫെക്ഷൻ ആയി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിരിക്കും. പക്ഷെ എന്ത് സംഭവിക്കണം? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? കർത്താവ് എന്നിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യണം. എന്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കർത്താവിന്റെ സന്നിധിയിൽ പോയി നാം ശുദ്ധീകരിക്കുക. അതാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥന് ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളെ വീണ്ടും ശുദ്ധീകരിക്കും. എങ്ങനെയാണ്? അവന്റെ രക്തം കൊണ്ട് തന്നെ ശുദ്ധീകരിക്കും അല്ലേ. കർത്താവിന്റെ രക്തം എപ്പോഴും അവൈലബിൾ ആണ്. എന്നാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? എന്നാലും ഞാൻ പറഞ്ഞത് പല ആൾക്കാരുടെയും ആദ്യത്തെ കാര്യം, പൊസിഷനലി ദേ മേ ബി റൈറ്റ്, പൊസിഷൻ അവർക്ക് അറിയുകയും ചെയ്യാമായിരിക്കാം, എന്നാൽ പ്രാക്ടിക്കലി ക്രിസ്തീയ ജീവിതം ഫെയിലിയറാണ്. ക്രിസ്തീയ ജീവിതത്തിൽ യേശു ക്രിസ്തു മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. പല പല കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ നമുക്ക് പാലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ബേസിക് പ്രിൻസിപ്പിൾ വിട്ടുപോയി. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലേക്കും പറഞ്ഞിരിക്കുന്ന, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കാതെ അതിന് സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അതേ കാര്യം യോഹന്നാൻ പറയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അങ്ങനെ ആ രക്തത്തിൽ കൂടി നമ്മൾ കൂടി ഒഴുകുമ്പോൾ, കർത്താവ് നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടി കർത്താവിന്റെ സ്വഭാവം മാനിഫെസ്റ്റ്. അന്നേരം പത്രോസ് പറയുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്നുള്ള വലിയൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആൾക്കാരെ കണ്ടം ചെയ്യുകയല്ല ചെയ്യുന്നു. ഇനിവരെ യേശു ക്രിസ്തു ക്രൂസിൽ എന്താണ് ചെയ്തതെന്ന് വിശദീകരിക്കാം. ഇതേ കാര്യമാണ് ലേഖനങ്ങൾ കൂടി അപ്പോസ്തലന്മാർ പറയുന്നത്. എഫ് എസ് ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 17-19 വാക്യങ്ങൾ. എന്നാൽ ഈ ഒരു കാര്യം മനസ്സിലായാൽ ലേഖനങ്ങൾ കൂടി എന്താണ് ഈ വാക്യങ്ങളുടെയൊക്കെ അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാവും. എഫ് എസ് ലേഖനം 5:17-19 വാക്യങ്ങൾ. അവിടെ പറയാം, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. വീഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒന്നിനെ സിംബോൾ ചെയ്യുന്നു, നമ്മളെ കർത്തൃമേശയിലൊക്കെ സിംബോളൈസ് ചെയ്യുന്നതാണ്. ആ വീഞ്ഞ് ലിറ്ററലി നിങ്ങൾ കുടിച്ച് മറ്റൊരാകരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്താണ് നിങ്ങൾ കുടിക്കേണ്ടത്, എന്താണ് നിങ്ങൾ നിറയേണ്ടത്, എന്താ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതിനാൽ ദുർനടപ്പുണ്ടാവുമല്ലോ. ആത്മാവ് ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കർത്താവിൽ ചെല്ലുക, അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിനെ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു. അതായത് ഇതൊരു ഷോർട്ട് കട്ട് ഇല്ല അല്ലേ? ഷോർട്ട് കട്ട് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. വിശുദ്ധ ജീവിതത്തിൽ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുക, കർത്താവിൽ നിന്ന് കുടിക്കുക, കർത്താവിന്റെ ജീവനിൽ അവൻ കൂടി വരിക. അങ്ങനെ അപ്പോൾ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചില കാര്യങ്ങൾ, പിന്നീടാണ് അനുസരണത്തിന്റെ കാര്യമൊക്കെ പഠിപ്പിക്കുന്നത് അല്ലെ? ഭാര്യമാരെയും ഭർത്താക്കന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യം പിന്നീടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കാൻ കഴിയത്തുള്ളൂ. കൊലോസ്യലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ, ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന് കൂട്ടായ്മയിൽ നടക്കുകയും, ഇവിടെ പറഞ്ഞിരിക്കുന്ന നടപ്പിന്റെ കാര്യമാണ്, പൊസിഷൻ അല്ല, വാക്കിംഗ് ആണ്. എന്നിട്ട് വായിച്ചു അടുത്ത
വാക്യം,
അവനിൽ റൂട്ടഡ് ഇൻ ഹിം, ഡിപ്പെൻഡ് ഓൺ ഹിം, എന്നിട്ട് അവനിൽ നിന്ന് ആത്മീയവർദ്ധന പ്രാപിച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു. ആൾക്കാർക്കൊന്നും സ്തോത്രം പറയാൻ ഒക്കത്തില്ല. അല്ലാതെ പിന്നെ കുറെ നമുക്ക് ഇവിടെ നിന്ന് പമ്പ് ചെയ്യാം സ്തോത്രത്തിൽ കവിയാൻ അല്ലേ? ഇതൊന്നും നടക്കുകയില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊന്നും നടക്കുകയില്ല ദൈവവചനം യഥാർത്ഥ കാര്യം പിടികിട്ടിയില്ലെങ്കിൽ. അവിടെ പറയാണ്, അവനിൽ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നവരൊത്ത വണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രം. നേരെ അവർക്കൊരു ഉപദേശം ഇവരെ പഠിപ്പിച്ചു അല്ലേ? അവരെ ഉപദേശിച്ചു തന്നവനൊത്ത വണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താവും എന്നുള്ളത് ഫിലിപ്പി ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഫിലിപ്പി ലേഖനം 2:15, അവിടെ പറഞ്ഞ എന്തിന്റെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്? ആ ജീവന്റെ വചനം. എങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ വചനത്താൽ തന്നെ വീണ്ടും ജനിച്ചൊരുവൻ. ആ ജീവന്റെ വചനം എന്ത് പ്രമാണിച്ചുകൊണ്ടാണ്, നമ്മൾ പ്രമാണിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് ആവശ്യം. എവിടെയാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ എടുത്തത്? ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്, ഒരു പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ വെച്ച് ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഒരുവന് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജോലിസിനെ പോലെ ജീവിക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഈ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പോകാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഈ വക്രതയും കോട്ടവുമുള്ള ഈ ലോകത്തിന്റെ ചിന്താഗതികളിൽ ജീവിക്കുന്ന ലൗകിക മനുഷ്യരെ പോലെ ലൗകികരായി ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് വക്രതയും കോട്ടവുമുള്ളവരുടെ നടുവിൽ നടക്കാൻ കഴിയത്തില്ല. വക്രതയും കോട്ടമുള്ളവരുടെ നടുവിൽ അതേ വക്രതയും കോട്ടവുമുള്ളവരായി അവരേ പോലെ നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും. ലോകം കാണുന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തന്നെ. ഇതാണ് പല വിശ്വാസികളുടെയും പ്രശ്നം. അതിന്റെ പ്രധാന പ്രശ്നം, ഒന്നുകിൽ ഇവർ ദേ ആർ ഇഗ്നോറന്റ്, അല്ലെങ്കിൽ ഇവർക്ക് ആ ലൈഫ് താല്പര്യമില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവരുടെ നടുവിൽ നിങ്ങൾ പരമാർത്ഥയോടും ദൈവത്തെ നിഷ്കളങ്കലുമാക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ജ്യോതിസ്സുകളെ പോലെ. ഞാൻ വീണ്ടും പറയട്ടെ, ഇതൊരു പ്രോഗ്രസീവ് കാര്യമാണ്, പെർഫെക്ഷൻ അല്ല. പെർഫെക്ഷൻ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. യേശു ക്രിസ്തു മാത്രമാണ് ഈ ഭൂമിയിൽ പെർഫെക്റ്റ് ലൈറ്റ് ആയിട്ടുണ്ട്. എന്നാൽ അവനിൽ നിന്ന് ജീവൻ പ്രാപിച്ച വ്യക്തികൾക്ക് ഈ ഭൂമിയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. ഇതാണ് ഗോസ്പൽ, ഇതാണ് സുവിശേഷം, ഇതാണ് സുവിശേഷം. അല്ലാതെ കൃപയുടെ സുവിശേഷം ഇതാണ്, അല്ലാതെ എന്നെ കൊണ്ടും കഴിയത്തില്ലേ, നിങ്ങളെ കൊണ്ടും കഴിയത്തില്ലേ, നമ്മളെല്ലാവരും പാപികളാണ് എന്ന് പറഞ്ഞൊരു പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ അല്ല കൃപയുടെ സുവിശേഷം. കൃപയുടെ സുവിശേഷം, ദൈവകൃപയ്ക്ക് ഒരു വ്യക്തിയിൽ പ്രോഗ്രസീവായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അത് പ്രോഗ്രസീവായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഞാൻ വാക്കുകൾ നിർത്തട്ടെ. പത്രോസ് പറയുകയാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തോണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായി. എന്തുകൊണ്ട് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു? പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു വീണ്ടെടുത്തു. യേശുക്രിസ്തുവിന്റെ ജീവൻ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചെന്ന് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു. അതായത് നിങ്ങൾ ക്രിസ്തുവിലായി, ക്രിസ്തു നിങ്ങളിലുമായി, ഇത് രണ്ടും ഒരേ സമയത്ത് വിശ്വാസത്തിന്റെ പ്രതിപ്രവർത്തനമായി ദൈവം ചെയ്ത കാര്യമാണ്. ഇമ്മീഡിയറ്റ്ലി നടക്കുന്ന കാര്യമാണ്, രണ്ട് സമയങ്ങൾ നടക്കുന്നതല്ല. മാത്രമല്ല കണ്ടിന്യൂസ് ആയി കർത്താവിന്റെ ജീവൻ ഒരുവിൽ കൂടി ഒഴുകുമ്പോൾ, കർത്താവിന്റെ രക്തം കുടിച്ചുകൊണ്ട് ഒരുവൻ ജീവിക്കുമ്പോൾ അവനിൽ കൂടി കർത്താവിന്റെ ജീവൻ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. പത്രോസ് ഒരു മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടി. അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. ഈ കാര്യങ്ങൾ കൊണ്ടാണ് കർത്താവ് വിശുദ്ധരായി ജീവിക്കാനായിട്ട് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കർത്തൃമേശയിൽ നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്തു. അല്ല, കർത്തൃമേശ എന്ന് പറയുന്ന ചടങ്ങിന്റെ പുറകിൽ ഈ കാര്യം, ഈ ഒരു മിസ്റ്ററിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ.